ആത്മാവിന്റെ സ്ഥിതി തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം പറയാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതിയും, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനു വരവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതിയും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുണ്യപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുണ്യപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുസ്തകപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അവസാന ശുശ്രൂഷം കഴിക്കുന്ന ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്കും സ്തുതി, ശുശ്രൂഷവേ നിനക്കും സ്തുതി, ഭാവിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ ും ജപം പറഞ്ഞ പറയുമേ നമുക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂട് ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു. എന്റെ വയറ്റിലായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇതുതന്നെയൊക്കെ പറയാമേ നമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. പോറാനേ സുമസിഹ, നിന്റെ കരുണവാവിൽ മുഖം നേരെയാണ് ചെറുതേ. കർത്താവെ ഞങ്ങൾ ഭാവികളാവുന്നു, ഞങ്ങളെ ചിന്തിക്കുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ ഇതിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം ഭയപ്പെടുവാനായിട്ട് എന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ മക്കൾ പ്രതി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, വീണ്ടും ഒരു സന്ധ്യയിൽ കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മ ആചരിക്കാൻ തക്കവണ്ണം കൃപ അവർക്ക് സ്തുതിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടാവണമേ. ഞങ്ങളെ ആത്മീയ അറിവിൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവചന യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരുങ്ങിക്കാതിരിക്കുമ്പോൾ ആത്മീയ അറിവുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, തിരുവചനത്തിന് പോലുള്ളതും തിരിച്ചറിയത്തക്കാണെന്നുള്ള ബുദ്ധിയോ വിവേകമോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും അങ്ങയുടെ പ്രശ്നത്താലും അങ്ങ് നൽകുന്ന വെളിച്ചത്താലും ഞങ്ങൾ ആത്മീയ തികവുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. കുറവുകളോ കുറ്റങ്ങളോ അന്ധകാരത്തിന്റെ ആത്മാക്കളൊക്കെ ഉണ്ടെങ്കിൽ നീക്കി ദൈവിക ചൈതന്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അത് സഹായിക്കണമേ. നിങ്ങളുടെ തിരുവചനം പഠിക്കാനുള്ള ഞങ്ങളുടെ താല്പര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ആത്മീയ തലത്തിൽ മാറ്റിമറിക്കപ്പെട്ടുള്ള ഒരു മുഖോദനമായി പ്രേരക ശക്തിയാണെന്ന് നൽകാൻ തക്കവണ്ണം സഹായിക്കണമേ. സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഴ്ത്തനം അനുഗ്രഹിക്കണമേ, നന്മയോടെ നടക്കണമേ. ജീവിതത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണമുള്ള നല്ല മുഖാന്തരങ്ങളായി ഞങ്ങളുടെ കൂട്ടായ്മ അവരുടെ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മാതൃകയിൽ പ്രസ്ഥാനമായിട്ട് അതിനെ അവിടെ നയിക്കണമേ. പ്രത്യേകിച്ച് ചുമതലക്കാരെയും അതിനുവേണ്ടി അല്പമയാധികമായി ശ്രമിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ അങ്ങനെ കൃപയും കരുണയും ശ്രദ്ധയും വാത്സല്യവും താല്പര്യമൊക്കെ ഉണ്ടാവണം. ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളും അങ്ങനെ നാം ആസ്തനോടിയായി തീരുവാൻ തക്ക സംഗതിയാക്കണമേ. ഞങ്ങളുടെ നേന്ദ്ര പിതാവിനെ പരിശുദ്ധാസ്ഥാനം എന്ന് വന്നാളുകൾക്ക് തന്നെ ആമേ. പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം കൊണ്ടായിരിക്കട്ടെ. എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഞാൻ ഈ ശുശ്രൂഷയില് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരും പോകുന്നു കാണാൻ കഴിയത്തില്ലെങ്കിലും എല്ലാ ആളുകളും ഇരിക്കുന്ന ആളുകളുടെ സിനിമകളുടെ താല്പര്യത്തോടുകൂടി ഇരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ സെന്റർ ഈ ക്ലാസ്സിൽ എടുക്കാൻ തക്കാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് അതിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സുവിശേഷങ്ങളിൽ ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം തന്നെയാണ് യോഹന്നാന്റെ ലേഖനം. പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർപ്പിച്ചത് ദൈവശാസ്ത്രപരമായിട്ട് വളരെ ആഴമുള്ള വളരെ അടിസ്ഥാനമായ അറിവുകളുള്ള ഒരു ലേഖനമാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനമൊക്കെയും അദ്ദേഹത്തിന്റെ സുവിശേഷ ലേഖനങ്ങളും ഒക്കെ. പ്രത്യേകിച്ച് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവത്തെ ജനങ്ങളുടെ മുമ്പാകെ വളരെ ഉറപ്പോടുകൂടി മനസ്സിലാക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ലോകത്തിന് കൂടുതൽ ബോധ്യമാകത്തക്കവണ്ണം വളരെ വളരെ അറിവോടുകൂടി ഉള്ള ഒരു എഴുതപ്പെട്ട ലേഖനങ്ങളാണ് എല്ലാ ലേഖനങ്ങളും, പ്രത്യേകിച്ച് യോഹന്നാൻ ലേഖനം എന്നുള്ളത് നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. തീർച്ചയായിട്ടും നമ്മുടെ ഈ പഠനങ്ങളൊക്കെ നമ്മുടെ കർത്താവിനെ കൂടുതൽ അറിയുവാനും കൂടുതൽ ആ സ്നേഹത്തിൽ അടുത്ത് വരുവാനും ഒരുപക്ഷെ പഠിക്കുന്തോറും മികറിയാൻ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഈ ലേഖനത്തിന്റെ പലപ്പോഴൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ഈ ഭാഗം വായിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു അവസരമായിരുന്നു. അപ്പൊ അങ്ങനെ കൂടുതൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ശരിക്കും കൂടുതൽ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുത്ത് വരുന്നു എന്നൊരു ബോധ്യം എനിക്ക് തന്നെ അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഇത് വായിക്കുന്നതുകൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേൾക്കുമ്പോഴും കേൾക്കുന്ന ആളുകൾക്കും അത് ഉണ്ടാവണം അല്ലെ. നമ്മൾ നമ്മുടെ ഈ പഠനത്തിന്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പൊ അത് നമ്മളത് വായിക്കുംതോറും പഠിക്കുംതോറും ധ്യാനിക്കുംതോറും നമുക്ക് ഒത്തിരി അത് ഒരു ക്രിസ്തുവിനുള്ള ഒരു ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ഒരു ബോധ്യം അങ്ങനെ ഉണ്ടാവണേ നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയാണ്. ക്ലാസ് എടുക്കുന്ന ആളും കേൾക്കുന്ന ആളും ഒക്കെയും ദൈവമേ എങ്ങനെ ആകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മള് ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മള് യോഹന്നാൻ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം എനിക്ക് തോന്നുന്നില്ല അത് പൂർണ്ണമായിട്ട് വായിക്കാൻ ഒന്നാം അധ്യായത്തിന്റെ മുഴുവൻ അധ്യായ വാക്യങ്ങളും നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നില്ല. അതെടുത്ത് വരുമ്പോൾ മനസ്സിലാകും. അത് നമുക്ക് അത് ജാതിയുടെ കുറച്ച് ഭാഗം കാരണം അത് വിശദമായിട്ട് പഠിച്ചു പോകേണ്ട ഭാഗങ്ങളായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അത് സമയം എടുത്തുകൊണ്ട് തന്നെ നമ്മളത് ചിന്തിക്കുവാനും പഠിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ പ്രസക്തിയുള്ള ഒരു ലേഖനമായതുകൊണ്ട് നമുക്കത് പെട്ടത് വായിച്ച് പറഞ്ഞു പോകാന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള അതുപോലെ തന്നെ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്വിസിന് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ കൂടുതൽ ഒരു ആത്മീയ അവബോധം വെളിച്ചമൊക്കെ നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷയോടും ഉദ്ദേശത്തോടും കൂടി നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി സമയമെടുക്കാണെങ്കിൽ അത് വൈകിട്ട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിന്റെ ആളത്വത്തെ പറ്റിയാണ് ഒന്നാമത്തെ അധ്യായം വിവരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആളത്വത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത് ഒരു പ്രത്യേക സഭയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ദേശത്തെയോ ഉദ്ദേശിച്ചല്ല, ഇത് പൊതുവിൽ എഴുതിയൊരു ലേഖനമാണ് നമുക്കറിയാം. എന്നാൽ ആ പൊതുവിൽ എഴുതിയ ലേഖനം വിജാതിയിലും പുതുതായിട്ട് സഭയെ ചേർന്നവരും പിന്നെ അവിടെ എവിടെയൊക്കെ ചെറിയ പല സ്ഥലങ്ങളിൽ പീഡനം മൂലം രക്ഷപ്പെട്ടു പോയ ആളുകളും ക്രിസ്തുവിനെ അറിഞ്ഞ ആളുകള് നിലനിൽക്കുന്ന സംസ്കാരത്തിൽ വീണ് പോകുമ്പോഴും അല്ലെങ്കിൽ പുതിയ ദേശങ്ങളിൽ പുതിയ സംസ്കാരങ്ങളിൽ പെട്ടു പോകുമ്പോൾ അതിലേക്ക് വീണ് ഉള്ള വിശ്വാസം ഉപയോഗിച്ചിടയാതെ അവരെ വീണ്ടും ലഭിച്ച വിശ്വാസത്തിൽ തന്നെ ശക്തമായിട്ട് ഉറപ്പിക്കാനായിട്ടാണ് ഈ ലേഖനം എഴുതുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ശരിയാക്കാൻ പറഞ്ഞതാണ്. ഒരുപക്ഷെ കേറാത്ത ആളുകൾ കഴിഞ്ഞ ആഴ്ച പ്രവേശിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നത് മാത്രം. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനം എഴുതുന്നതിനുള്ള പ്രധാന ഉദ്ദേശം പല പൗലോസിനെ കൊലത്തിയർക്കും എഫേസ്യർക്കും അല്ലെങ്കിൽ എഫേസ്യർക്കൊക്കെ എഴുതിയപ്പോൾ ആ ഒരു മനോഭാവത്തോടല്ല, ഇത് ഒരു പർട്ടിക്കുലർ ചർച്ചിനെ ഉദ്ദേശിച്ചല്ല, ഇത് മൊത്തത്തിലുള്ള പ്രത്യേകിച്ച് വിജാതിയര് സഭയിലേക്ക് കടന്നു വന്ന വിജാതിയർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചിതറി പാർത്തിരിക്കുന്ന പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും അവരുടെ രാഷ്ട്രീയ ഉത്തേജനത്തിന് വേണ്ടി അതിനേക്കാൾ ഉപരി പുതിയ വിശ്വാസത്തില് പുതിയ സംസ്കാരത്തിൽ പീഡനം മൂലം പല സ്ഥലങ്ങളിൽ ഓടിപ്പോകുമ്പോൾ അവിടെ തദ്ദേശീയമായി നിലനിൽക്കുന്ന ചില സംസ്കാരങ്ങളിലൊക്കെ വീട് സ്വന്തം വിശ്വാസം ഇതുവരെ അറിഞ്ഞെടുത്ത് ക്രിസ്തുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ വീണ്ടും ആ വിശ്വാസത്തിലേക്ക് വരത്തക്കവണ്ണമുള്ള ഒരു പ്രയോജനമായിട്ടാണ് ഈ ലേഖനം ഒക്കെയും എഴുതുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോഴിങ്ങനെ ഇപ്രകാരം പറയുന്നു: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ മകനെ സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. വളരെ ഒരു ലോങ് സെന്റൻസ് ആണ് വാക്യങ്ങൾ. ലോങ് സെന്റൻസ് ആണെങ്കിൽ അതിനകത്ത് ഓരോ പിന്നെ വാക്കുകൾ വളരെ പ്രാധാന്യം ആഴമായിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് യോഹന്നാൻ ഈ ഒരു രണ്ടുകൊണ്ട് വാക്യങ്ങൾ ചേർത്ത് എഴുതുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഓരോ വാക്കുകളും വളരെ 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 ആഴമായ അർത്ഥബോധത്തോടുകൂടി അദ്ദേഹം അത് എഴുതുന്നത്. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ദൈവമാണെന്ന് ഇതിനകത്ത് യാതൊരു കലർപ്പും ഇല്ലെന്നുള്ളത് ശക്തമായിട്ട് പഠിപ്പിക്കത്തക്ക ഒന്നാണ്. ഒരു പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചുറ്റിപ്പറ്റി മാത്രം നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടെയല്ല. ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിൽ ക്രിസ്തു കേന്ദ്രിതമായ വിശ്വാസത്തിന് മാറ്റം വരരുത് എന്നുള്ള പരിപൂർണ ബോധ്യമുണ്ട് ഈ ഒരു. കാരണം നമ്മൾ ചിലപ്പോഴും ഈ സയൻസിലൊക്കെ മറ്റു പല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വിടും, എവിടെയൊക്കെ ചില സംശയങ്ങളൊക്കെ നീക്കി ബാക്കി വെച്ചുകൊണ്ടാണ്, പിന്നെ അല്പമൊക്കെ ഒരു സംശയങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും പൂർത്തീകരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ദൈവശാസ്ത്രം എഴുതുമ്പോഴും നമുക്കറിയാം തിയോളജി ഒക്കെ പല ആൾക്കാർ എഴുതുമ്പോഴും അവസാനം അവർക്ക് അതിനൊരു ഒരു സംശയാസ്പദമായിട്ട് അവരിക്കുള്ളൂ. പക്ഷെ ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, സുവിശേഷം അതുതന്നെ ലേഖനം അതുതന്നെ നമ്മൾ വായിക്കുമ്പോൾ അസന്നിഗ്ധമായിട്ട് വളരെ നിർബന്ധപൂർവമായിട്ടുള്ള ക്രിസ്തു ദൈവമാണെന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഈ ലേഖനത്തിന്റെ ഏറ്റവും മുതൽ ഏറ്റവും ആഴമായിട്ട് നമ്മൾ കാണുന്ന മനസ്സിലാക്കുന്ന ചില ചിന്തകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ആദ്യത്തെ ഒരു പദം തന്നെ വളരെ പ്രസക്തി നിറഞ്ഞത് ആദ്യം മുതലുള്ളതും അത് ഈ യോഹന്നാൻ വളരെ നിർബന്ധമായിരുന്നു ക്രിസ്തു ആദ്യം മുതലുള്ളവനാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ലോകത്തിനുണ്ടാകെ വെളിപ്പെടുത്തണം എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ആ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോഴും ആദ്യം തുടങ്ങുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഒന്നാം അധ്യായം വായിക്കുമ്പോഴും നമ്മൾ കാണുന്ന അല്ലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യോഹന്നാന്റെ അത് ആരംഭിക്കുന്നത് തന്നെ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ വേദപുസ്തകം എഴുത്ത് ആരംഭിക്കുന്നത് തന്നെ ആ ഒരു ഒറ്റ പദത്തില്ല, ആദിയിൽ അല്ലയോ, ആദിയിൽ ദൈവം ആകാശ ഭൂമിയിൽ സൃഷ്ടിച്ചു. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്രദ്ധയിലല്ല ദൈവത്തിന്റെ ആലോചനയിൽപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് ദൈവം ഉണ്ടായിരുന്നു, ദൈവം ഇതൊക്കെ ഒന്നാക്കിയതെന്നുള്ള ഒരു യാഥാർത്ഥ്യം പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പോലെ തന്നെ യോഹന്നാൻക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആ കാലഘട്ടം മുതലേ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ശക്തമായിട്ട് ലോകത്തിൽ നിലനിർത്തപ്പെട്ടോണമെന്നാണ് യോഹന്നാൻ ഈ തന്റെ ലേഖനം എഴുതുമ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോഴും യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോഴും ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇത് ആരംഭിക്കുന്നത്. അത്ര നിർബന്ധം ഉണ്ടായിരുന്നു ആദ്യ ക്രിസ്തുവാണ് എല്ലാം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ആദ്യ ദൈവം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ പരിപൂർണമായിട്ട് ഈ ക്രിയേഷൻ എന്ന് പറയുന്ന സംഗതി ദൈവം ദൈവത്തിൽ ദൈവം നടത്തുമ്പോൾ ആ അവസരത്തിൽ തന്നെ ക്രിസ്തു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് രണ്ടായിട്ടല്ല ഒന്നായിട്ട് തന്നെയാണ് ആലോചന പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒന്ന് തന്നെയാണ് എന്നാൽ മൂന്ന് ആർത്ഥങ്ങളായി തോന്നുന്നു. പക്ഷെ ആ മൂന്ന് ആർത്ഥങ്ങളുടെയും തല ഒരിടത്ത് തന്നെയായിരുന്നു എന്നുള്ള അതിന്റെ ഉത്ഭവം ഒരിടത്ത് തന്നെയായിരുന്നു എന്നുള്ള ഒരു ശക്തമായ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അത് വളരെ വളരെ ഹൈലി ഇതായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അത് ശക്തമായിട്ട് തന്നെ അദ്ദേഹം അത് അതിനെ അത് ആ തലത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. ആദിയിൽ ആദ്യം മുതലുള്ളത് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ വായിക്കുന്നു യോഹന്നാന്റെ പല സ്ഥലങ്ങളിലുമുണ്ട് ഈ ആദ്യം മുതൽ എന്നുള്ള വസ്തുത നമ്മളെ ഇരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം മൂന്നാം അധ്യായം 31 വാക്യം, യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ 31 വാക്യം നമ്മൾ വായിക്കുമ്പോഴ് അവിടെ നിങ്ങൾ പറയുന്നുണ്ട് മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും നീതിയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ സൗമികനാകുന്നു, സൗമികമായിട്ട് സംസാരിക്കുന്നു, സ്വന്തത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും നീതിയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അപ്പൊ അവിടെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു ഭാഗം തുടങ്ങുന്നത് മേലിൽ നിന്നുമുള്ളവൻ വാസ്തവത്തിൽ മേലിൽ നിന്നുള്ളവൻ അത് ഉയരത്തിൽ നിന്നുള്ളവൻ എന്ന അർത്ഥത്തിലാണ് വിശദീകരിക്കുന്നതില്ല എങ്കിൽ തന്നെയും ഉയരത്തിൽ നിന്നുള്ളവൻ നമ്മൾ വിശദീകരിക്കുമ്പോൾ തന്നെ അവൻ ആദ്യം മുതൽ ഉള്ളവനാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ പ്രധാനമായിട്ട് നയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിൽ നീരെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആപ്പ വെള്ളത്തിനീരെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വാസ്തവത്തിൽ നമ്മൾ ക്രിസ്തുനാമത്തെ പറ്റി പ്രധാനമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ പ്രാരംഭം തന്നെ ഈ വാക്യത്തിൽ നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 1:2-3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ക്രിസ്തുണ്ട്. എന്താ പറയുക, ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, പിതാവാം ദൈവം, ഭൂമി പാഴും ചെന്നതായിരുന്നു, ആഴത്തിന്റെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചു. അപ്പം വെള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, ആത്മാവ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശബ്ദം വചനം ജനം ധരിച്ച് മനസ്സിലായി തീർന്നു എന്നുള്ളത്. അപ്പൊ വചനം എന്നുള്ള ദൈവത്തിന്റെ വചനം, ദൈവം വചനം കൽപ്പന കൊടുത്ത് വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ അത് തമ്മിൽ സർപ്പത്തിന്റെ ഒരു ഭാവമായിട്ടാണ് പിതാക്കന്മാർ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പം സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ക്രിസ്തു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് മുതലേ അവൻ ഉള്ളവനായിരുന്നു, അവന്റെ ആലോചനയിലാണെല്ലാം നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിർബന്ധപൂർവ്വം ഘടിപ്പിക്കാൻ തക്കവണ്ണം ഈ യോഹന്നാൻ ശ്ലീഹ വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യോഹന്നാൻ സുവിശേഷം 17:5 ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ചേർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പാർശ്വദേശം ഉണ്ടാവും. യോഹന്നാൻ സുവിശേഷമേ 17:5
ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമെന്ന്.
ഓക്കെ, നമുക്കിത് അറിയാവുന്നതാണ്. ഇത് കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ക്രിസ്തു ദൈവസന്നിധിയിൽ തന്റെ പുനരുത്ഥാനം അതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാവുന്ന കാര്യം തന്നെ. അപ്പൊ അവിടെ ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. വ്യക്തമായിട്ട് തന്നെ ക്രിസ്തു തന്റെ സാന്നിധ്യത്തെ പറ്റി അറിയിക്കുകയാണ്. ലോകമുണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ, പ്രപഞ്ചം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്തിനാണ് യോഹന്നാൻ ശ്ലീഹ ഇത്ര നിർബന്ധപൂർവ്വം ഇത് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടങ്ങളില് ക്രിസ്തുവിന്റെ ഭാവത്തെ പറ്റി സംശയിക്കുന്ന ഒരു 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 സംസ്കാരം വളർന്നു വന്നു. അതിനെതിരെയുള്ളൊരു ചിന്തയോടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും നിർബന്ധപൂർവ്വമായിട്ട്. കാരണം അത് അന്ന് മാത്രമല്ല, ഇന്നുമില്ലേ, ഇന്നും ക്രിസ്തുവിനെ സംശയിക്കുന്നവരുണ്ടല്ലോ. കാരണം ഒരു സാധാരണക്കാരനെ പോലെ ജനിച്ച് നടന്നു, അരി കൊണ്ടു അല്ലെ മരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്നും ഒരു നമ്മുടെ ഈ ചിന്തകളുടെ സാമാന്യ ബുദ്ധിയിൽ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം ദൈവം ഇങ്ങനെ തന്നുകൊള്ളുമോ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ മരിക്കുമോ എന്നുള്ളൊരു ചിന്ത തന്നെ പലപ്പോഴും നമ്മുടെ ഇതിലുണ്ടാകും. പക്ഷെ അത് ദൈവത്തിന്റെ ഹലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്കത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇങ്ങനെയാവണം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയിലുള്ള ഈ ദൈവത്തിന്റെ ആലോചനയോട് നമ്മുടെ ആലോചന എത്തിച്ചേരാത്തത് കൊണ്ട് നമ്മൾ ഇതിനേക്ക് ഇങ്ങനെ സംശയിക്കുന്നത് അല്ലെ. അപ്പൊ ഇവർക്കത് അറിയാവുന്നത് കൊണ്ട് അവരത് മനസ്സിലാക്കി വരാം. അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി? കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ അവരത് സംബന്ധിച്ച് റിയലൈസ് ചെയ്യും. അതുകൊണ്ടാണ് 100% ഒരു 1.0% പോലും സംശയമില്ലാത്ത രീതിയിലാണ് അവർ ഈ ആത്മാർത്ഥത്തെ വളരെ ശക്തമായിട്ട് വളർത്തിക്കുന്നത്. അപ്പം അത്ര അത് ഇവര് കണ്ട് കേട്ട് മനസ്സിലാക്കി. അപ്പൊ ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ അവിടെ വ്യക്തമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ. കാരണം അപ്പം പരിപൂർണമായിട്ട് അവനിൽ കൂടിയാണ് ഇത് ഉണ്ടായതെന്നുള്ളത് ലോകം അറിയണം. അങ്ങനെയാണല്ലോ ക്രിസ്തുവിനെ, കാരണം അങ്ങനെ ക്രിസ്തുവിനെ ലോകം അറിഞ്ഞെങ്കിലേ ദൈവത്തെ പറ്റി, പിതാവാം ദൈവത്തെ പറ്റി പോലുള്ള ആ ചിന്ത, ആ ഒരു യാഥാർത്ഥ്യം തന്നെ മനുഷ്യനുള്ളിൽ നിലനിൽക്കത്തുള്ളൂ. അതിനുവേണ്ടിട്ടാണ് ഇതിന് വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു മാറ്റപ്പെടുത്തണമേ. ഇനി അതുപോലെ തന്നെ 17:24 വാക്യം യോഹന്നാന്റെ സുവിശേഷം 17:24.
പിതാവേ, ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു.
ഓക്കെ, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് അപ്പനും മോനും അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ, അല്ലെങ്കിൽ രണ്ടാളത്വങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ ഒക്കെ തലമായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ആ ഒരു ആശയം എന്ന് പറയുന്നത് പിതാവേന്ന് യേശുപുത്രം വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ടെന്നുള്ള, അപ്പം അന്ന് മുതലേ, അല്ലെങ്കിൽ ആ തന്റെ അസ്തിത്വം അന്ന് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ ഫലം വീണ്ടും കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ കൂടി അത് പ്രഖ്യാപിക്കുകയാണ് തന്റെ ശിഷ്യന്മാരെ അല്ലെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റുന്നതായിട്ട്. അപ്പം കർത്താവിന്റെ തന്നെ വായിൽ നിന്ന് ലഭിക്കുന്ന ഉദാഹരണം മനസ്സിലാക്കാനായിട്ട് ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യം, സെയിന്റ് ജോൺ 8:58 വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യം.
യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു.
മതി, നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ പശ്ചാത്തലം അറിയാം. കാരണം ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ കേക്കെ പരീക്ഷമാരുടെ ക്രിസ്തുവിന്റെ ആർപ്പത്തെ പറ്റിയും ഒക്കെയുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തു അവരെ മനസ്സിലാക്കേണ്ട പറയുന്നതാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പ് ഞാനുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർ കണ്ടു, അവർക്ക് ദൈവം പറഞ്ഞു കേട്ടപ്പോഴും. കാരണം ഇപ്പൊ നോക്കി നോക്കിയ ഞാൻ നിങ്ങളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാ, നിങ്ങളുടെ ഒക്കെ അപ്പച്ചൻ അപ്പന്മാർ ഉണ്ടാകുന്നില്ല, ഞാനുണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നിയത് അല്ലേ. ഒന്ന് നിങ്ങൾ പറയും അച്ഛൻ എന്തൊരു ഭാരമായ കുഴപ്പമുണ്ട്, ഇവിടെ നിന്ന് കാണിക്കുന്നതാണ് നല്ലത്. രൂക്ഷമാകുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന കയ്യും കാലും ഒക്കെ ചിലപ്പോൾ രസം വരും. അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. അവരെ കുറ്റമെന്നൊരു കാര്യമില്ല, കാരണം അവർക്ക് ആ ഉൾക്കൊള്ളത്തക്കൊണ്ടൊരു വെളിച്ചമില്ലാതായിട്ട്. പക്ഷെ ആ വെളിച്ച ശിഷ്യന്മാർക്കുണ്ടായി, അതുകൊണ്ട് അവര് അതിനെ സ്വീകരിച്ചു. കാരണം കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ക്രിസ്തുവിൽ നിന്നും ആ വെളിച്ചം ലഭിച്ചത് കൊണ്ട് അവരതിനെ ഉൾക്കൊണ്ടു. പക്ഷെ മറ്റവർക്ക് ആ വെളിച്ചം ലഭിക്കാത്തത് കൊണ്ട് അവര് കണ്ടറിയാനും കർത്താവിനെ കുറ്റപ്പെടുത്താനും ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്വീകരിക്കത്തക്കൊണ്ടുള്ളൊരു വെളിച്ചം നമുക്ക് ഉണ്ടാവണം. ഇനി വെളിച്ചത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ തുറന്ന് വായിക്കുമ്പോഴാണ്. അപ്പം ഇവിടെ നമ്മുടെ ചിന്ത ഇതാണ്, ഇവിടെയും കർത്താവ് ഉറപ്പിക്കുന്നത് ആണ് അബ്രഹാം ജനിച്ചതിന് മുമ്പേ. കാരണം ക്രിസ്തുവിനേക്കാളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പുള്ളതാണ്, പന്ത്രണ്ടാം മുമ്പുള്ളതാണ് അബ്രഹാം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അബ്രഹാം പോലും ക്രിസ്തുവിന്റെ മകനാണെന്നുള്ള ഒരു, അല്ലെങ്കിൽ അബ്രഹാം പോലും ഭൂമിയിൽ വരുന്നത് ക്രിസ്തുവിന്റെ അയച്ചതാണെന്നുള്ള ഒരു ചിന്ത ഘടിപ്പിക്കാൻ തക്കവണ്ണം ക്രിസ്തു അത് മറ്റൊരു അവസരത്തിൽ പ്രബോധിപ്പിക്കുകയാണ്. ഇത് പല ലേഖനങ്ങളിലും ഇതിനെപ്പറ്റി നമ്മളിപ്പം സുവിശേഷങ്ങളിൽ എന്തു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ളതിനാണ് നമ്മൾ വായിച്ചത്. ഇനി നമ്മൾ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം, എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം.
ആ
1:8
നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ.
9:9-10
നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷ്യക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. അവ നശിക്കും, നീ ഉടുപ്പ് പോലെ നീ അതെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു.
അപ്പൊ നമ്മളിവിടെ വായിക്കുന്ന ഈ പൂർവ്വകാല 10-ാം വാക്യത്തില് 1-ാം നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് പുത്രനോടോ, അതിന് തൊട്ടുമുമ്പ് വായിക്കുമ്പോൾ പിതാവിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഇത് പിന്നെ പുത്രൻ പൗലോസിലേക്കാണ് എബ്രായ ലേഖനം വായിച്ചു എഴുതിയെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പൗലോസിലേക്ക് എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൗലോസിലേക്ക് ഇത് പഴയ കോട്ട് ചെയ്ത് പറയാം, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൽ ചെന്നത് നേരുള്ള കൽപ്പാൻ. ഇത് പുത്രനെ പറ്റി പറയുന്നതാ, ദൈവമേ നിന്റെ സിംഹാസനം, ക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവെ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നേരുള്ള ചെങ്കോൾ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടത ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആർദ്രതയിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവമേ നിന്റെ ദൈവം, അപ്പൊ ക്രിസ്തു ദൈവം, ക്രിസ്തു ആകുന്ന ദൈവമേ പിതാവായ നിന്റെ ദൈവം, അപ്പൊ ഒന്നു തന്നെയാണെന്നുള്ള ഒരു ചിന്തയിലൊക്കെ കൊണ്ടിരുന്നു. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആർദ്രതയിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവ് ഇനി പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. നീ പൂർവ്വകാലത്ത് പുത്രനെ പറ്റിയാ പറയുന്നത്, ക്രിസ്തുവിനെ പറ്റിയാ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, ആ വാക്യവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. വളരെ ശക്തമായിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അവൾ ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങളെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ ചിന്തകളിൽ കൊണ്ട് എബ്രായർത്താവ് പഞ്ചതന്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ പല പഴയ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെ കൊണ്ടെത്തിക്കുന്നത് ക്രിസ്തു പരിപൂർണ ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയില. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അന്നുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ദൈവത്തിനെതിരെ സംസാരിച്ച ആളുകൾക്കുള്ള ഒരു പ്രബോധനമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് അത് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട്. നിലനിന്ന ചില സംസ്കാരങ്ങൾക്ക് എതിരെ അവര് പഠിച്ച ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു ചിന്ത യോഹന്നാൻ ഉള്ളതുകൊണ്ട് അത് അതിനെ നിലനിർത്താണ്ടാണ് അത് മനസ്സിലാക്കാൻ അവരെ പ്രബോധിപ്പിക്കുന്നത്. ഈ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിപൂർണമായിട്ട് ക്രിസ്തു ദൈവമാണെന്നുള്ള, അവൻ പരിപൂർണ ദൈവമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നില്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഒരുപാട് ബലപ്പെടുത്തും, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുപാട് ബലപ്പെടുത്തും. കാരണം നമ്മളും എപ്പോഴും ദൈവമെ പരിശുദ്ധനാവുന്ന പരവാദിനെ പരിശുദ്ധനാ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും ജനിക്കാറുണ്ട്. പക്ഷെ ഈ ദൈവവചനമാണ് നമ്മളെ പരിപൂർണമായിട്ട് നമുക്ക് വേണ്ടി കാലുറയിൽ യാഗമായ ക്രിസ്തു പരിപൂർണ ദൈവമാണെന്നുള്ള അവൻ നമ്മളെ എപ്പോഴും കൂടെയാണെന്നുള്ള ബോധ്യം നമ്മളിൽ നിലനിർത്തുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യപ്പെടാം. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1:15 നമ്മൾ വായിക്കപ്പെടുക. കൊലോസ്യ ലേഖനം 1:15 കൊലോസ്യ ചാപ്റ്റർ 1:15 വായിച്ച
അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു.
ഓക്കെ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. പിന്നെ 14
അവൻ സർവത്തിനും മുമ്പേ ഉള്ളത് അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു.
അല്ല, നമ്മളെ 1:15 നമ്മൾ വായിച്ച അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. 14 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മുമ്പിലുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിന് താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചുകൊണ്ടേറിയിൽ ആദിജനായി ആദിജാതനായി എഴുന്നേറ്റവനുമാകുന്നു. നമുക്കറിയാം പൗലോസ് ലേഖനം, അത് പരിശുദ്ധനായ പൗലോസ് ലേഖനം ലേഖനമാണ്. ലേഖനത്തിലും പൗലോസ് ലേഖനം വളരെ ശക്തമായിട്ട് ഇതിനെ പറ്റി വർദ്ധിക്കുകയാണ്. നമുക്കറിയാം പൗലോസ് ലേഖനം ദീർഘമായിട്ടുള്ള ബന്ധം എവിടെയാണെന്നറിയാം. ഒരു ദർശനത്തിൽ കൂടെ മാത്രമുള്ള ഒരു ബന്ധമേ ഉള്ളൂ പൗലോസ് ലേഖനം. പക്ഷെ ആ ലഭിച്ച ഒറ്റ ദർശനത്തിൽ കൂടി ക്രിസ്തു ആരാണ് എന്നുള്ള പരിപൂർണ ബോധ്യം പൗലോസ് ലേഖനം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ പൗലോസ് ലേഖനം പിന്നെ ഒരു ഒരു യോദ്ധാവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങി തിരിച്ചത് അല്ലെ. ആർക്കും പിൻപറ്റാൻ പറ്റാത്ത മാതൃകയായിട്ട് പൊതുസ്ലിക മാറിയത് ഡമസ്കോസിന്റെ പടിപ്പാതിൽ വെച്ച ആ ഒറ്റ വെളിച്ചമാണ്, ഒറ്റ ദർശനമാണ്. ഒറ്റ ദർശനത്തിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ ചിന്തകളെയും തന്റെ ജീവിതത്തിന്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും സമഗ്രമായിട്ട് മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു കാലത്തിൽ പൊതുസ്ലിക വളരെ ഉറപ്പിച്ചായിട്ട് പറഞ്ഞു, അവൻ ദൃശ്യനായ ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഞാനൊരിക്കലും ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു യഹോവ സാക്ഷികളും ബന്ധപ്പെട്ട ഇങ്ങനെ സംസാരിക്കുക ശൈവങ്ങൾ. അപ്പൊ അവര് പിന്നെ ക്രിസ്തുവിനെ പറ്റി അവര് ഇങ്ങനെ ഒരു പ്രതിമയാണെന്നുള്ള തരത്തില്. കാരണം ഈ ഒറ്റ വാക്യം എടുത്തുള്ളൂ, ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്. നമുക്കറിയാം പ്രതിമയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് അല്ലെ. അവൻ കളിക്കാനും അനങ്ങാനും ഒന്നും കത്തില്ലാത്ത വസ്തുവാണ് പ്രതിമ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു ചലിക്കാനും നടക്കാനും പറ്റാത്ത ഒരു വസ്തുവാണെന്നുള്ളതാണ്. അല്ല, ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല ലോകത്തിൽ ആർക്കും. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ ഒരവസ്ഥ മാത്രമാണ് ക്രിസ്തു എന്നുള്ളത്. കാരണം അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാകത്തക്കവണ്ണം ഈ ഭൂമിയിൽ ക്രിസ്തു അവതരിച്ചു എന്നുള്ളത് ലോകത്തിന്റെ മുമ്പാകെ കാണിച്ചു കൊടുക്കാനായിട്ടാണ് പൗലോസിലേക്ക് എഴുതുന്നത്. കാരണം ദൈവം അദൃശ്യനാ, ആർക്കും അവനെ കാണാൻ പറ്റത്തില്ല. അപ്പം ആ അദൃശ്യനായ ദൈവം മനുഷ്യാവതാരം ചെയ്യണമെങ്കിൽ അത് ദൃശ്യമായ ഒരവസ്ഥ ഉണ്ടാകണം. ആ ദൃശ്യമായ അവസ്ഥയാണ് ഒരു പ്രതിമയുടെ രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു തലത്തിലാണ്. അപ്പം ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യത്തെ അവിടെ വിശദീകരിക്കുക ചെയ്യുന്ന പോലീസിലേക്ക്. പക്ഷെ ബാക്കിയുള്ള വാക്യം അവരെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യത്തിന് ഒത്തിരിയേറെ സംഭാവന ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവൻ സർവസൃഷ്ടിക്കും ആത്മീയജാതനാണെന്ന് അതൊരു കൂട്ടില്ല. പിന്നെ അതുപോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം. അവൻ അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരം. ഇത് ക്രിസ്തുവിനെ പറ്റി പറയുന്ന അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചുവിടയിൽ ആദിജനായി എഴുന്നേറ്റവനുമാകുന്നു. അപ്പൊ മരിക്കുകയും ചെയ്തു, ആദിജാതനായിട്ട് എഴുന്നേക്കുകയും ചെയ്തു. താൻ സകലത്തിന് മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവുമായിരുന്നു. ഇതെല്ലാം ക്രിസ്തുവിനെ പറ്റി പൗലോസിലേക്ക് പുറത്തേക്ക് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം ക്രിസ്തു ആണെന്നുള്ള ഒരു തലത്തിലാണ്. അതുപോലെ തന്നെ മീഖാപ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പഴയ നിയമത്തിലും ഇതിന്റെ മുന്നോടിയായിട്ട് പല സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. മീഖ ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 2. മീഖ
ചാപ്റ്റർ 2 വേഴ്സ് 2. നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ.
ഓക്കെ, നമ്മളിത് വായിക്കുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള പ്രവാചകന്മാരെ ഒത്തിരി ഭാഗം ഉണ്ട്. എല്ലാം നമുക്ക് സമയത്ത് വായിക്കാനും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗം മാത്രമായി. ഇവിടെ നീയോ ബേസലേ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടത് എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ബേദലഹേം എന്ന് പറയുന്നത് ദേശത്തെ പറ്റിയുള്ള പ്രവാചകരുടെ ദർശനമാണ്. എന്നിട്ട് പറയുന്നത് അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളത്, അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി, വരാൻ പോകുന്ന ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പിന്നെ പ്രവാചകൻ പ്രവചിക്കുകയാണ്. നീ നീ ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും, വരാൻ പോകുന്ന സാധികാരത്തെ ഫ്യൂച്ചർ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമാണ്. വരുന്നത് ഭാവിയിലാണെങ്കിലും അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്, അത് വളരെ പുരാതനവുമാണ്. പക്ഷെ അവൻ സമസ്ത മാനവജാതിക്കും വേണ്ടിയിട്ടും നടന്ന് വരും, ജനിക്കും, ഉത്ഭവിക്കും എന്നാണ് അവിടെ മീഖാപ്രവാചകൻ ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ചാം അധ്യായം നാലാം വാക്യവും, എന്നാൽ അവനിൽ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അവൻ നിർഭയം വസിക്കും. അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. ക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ് അവൻ എന്നാൽ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. ദൈവത്തിന്റെ ശക്തിയോടു കൂടി അവൻ മേയിക്കുന്ന പറഞ്ഞത് അതോ അതോടൊപ്പം അവൻ നിർഭയം വസിക്കും അല്ലെ. നമുക്കറിയാം ക്രിസ്തു ഈ തന്റെ മുമ്പില് എന്തുമാത്രം പ്രഹസനങ്ങളും പ്രകടനങ്ങളൊക്കെ ഉണ്ടായി തന്റെ അന്ത്യ സമയത്തൊക്കെ. പക്ഷെ അവിടെ നിന്ന് ഒരു അക്ഷരം പോലും മിണ്ടാതെ എല്ലാ ധൈര്യപൂർവ്വം കൊള്ളപ്പെട്ടവണ്. അതുകൊണ്ടാണ് പറഞ്ഞേ അവൻ നിർഭയം വസിക്കും എന്ന് പറഞ്ഞത്. അവനെ പേടിക്കാനൊന്നുമില്ല. അതോടൊപ്പം തന്നെ അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. ഈ പ്രപഞ്ചം അത് തന്നെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമല്ലേ. വളരെ 33 വർഷം ലോകത്തിൽ ജീവിച്ചിരുന്ന അതും ആകെ 3 വർഷക്കാലം മാത്രം പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഈ ഭൂമിയാകുന്ന ഗോള മുഴുവൻ പടർന്ന് പന്തിരിക്കണമെങ്കിൽ ദൈവമല്ലാതെ ആർക്കാ സാധിക്കാൻ പറ്റിയതാ പറ്റും. അതിൽ തന്നെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം കാരണം ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. പിന്നെ എബ്രായ ലേഖനം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായം 2-ാം വാക്യം മടങ്ങി വരുന്ന അബ്രഹാമിനെതിരെ അത് അവിടെ പറയുന്നത് മൽക്കിസദേക്കിനെ പറ്റിയാ പറയുന്നത്. പേയ്സുവിനെ പറ്റി ഈ എബ്രായ ലേഖനം മൽക്കിസദേക്കിന്റെ ഒരു ദൃഷ്ടാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ സംഗതിയാണ്. 7-ാം അധ്യായം 2-ാം വാക്യം മടങ്ങി വരുന്ന അബ്രഹാമിനെതിരെ അല്ലെങ്കിൽ അബ്രഹാം അവന് സകലത്തിലും പങ്കിടുന്നു കൊടുത്തു. അവരുടെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേൻ രാജാവെന്നും എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവര് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവൻ എത്ര മക്കളെന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പങ്കിടുന്നു കൊടുത്തുവല്ലോ. ശരിക്കും പ്രശാന്തം കൊടുക്കുന്ന ആർക്കാ? ദൈവത്തിന്. അപ്പൊ അബ്രഹാം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ പിതാവാണ്. കാരണം ദൈവം കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആളുകൾക്കൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് ദർശിക്കാൻ പറ്റുന്ന ഏക വ്യക്തി അബ്രഹാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അബ്രഹാം അവനേക്കാൾ വലിയൊരു വ്യക്തിക്ക് ദശാംശം കൊടുത്തു അനുഗ്രഹം വാങ്ങിക്കുക. അപ്പൊ അനുഗ്രഹം വാങ്ങിക്കണമെങ്കിൽ അത് ക്രിസ്തുവായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമായിരുന്നു മൽക്കിസദക്ക്. കാരണം മൽക്കിസദക്ക് ഒരു മഹാപുരോഹിതനാണ്, കാലയൻ രാജാവും പുരോഹിതനുമായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ക്രിസ്തുവും എന്നേക്കുമുള്ള രാജാവും പുരോഹിതനുമാകുന്നു. അത് മൽക്കിസദ ക്രിസ്തു മൽക്കിസദക്കുമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ദൃഷ്ടാന്തം അവിടെ കൊണ്ടുവരിക. വാസ്തവത്തിൽ ഈ ദശാംശം ലേബി ഗോത്രത്തിന് വേണ്ടി കൊടുത്ത, പക്ഷെ ലേബി ഗോത്രം ഔദ്യോഗികത്തിന്റെ ചുമതല ഏൽക്കുന്നതിന് 1700 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ ഇത് വായിക്കുന്നത്. ഉത്പത്തി പുസ്തകം 14:18-20 വാക്യങ്ങളിലാണ് ഈ ഭാഗം നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 14:18-20 വാക്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിന്റെ പ്രത്യേകത പറയുന്നത് പിതാവില്ല, മാതാവില്ല, വംശാവലിയോ ഇന്നത്തെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഔരോഹിതിയോ പുരോഹിതനായിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ മൽക്കിസദേക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവും ഒരു മൽക്കിസദേക്കിന് തുല്യനായ ഒരു അനപ്രമായിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ള ഒരു ചിന്ത അവിടെ പഠിപ്പിക്കാനായിട്ട് പറയാനുള്ളതുള്ളൂ. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 22:12 റവലേഷൻ ചാപ്റ്റർ 22:12 വെളിപാട് 22:12
ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഉടുക്കത്തവനും ആദ്യവും അന്തവുമാകുന്നു.
ഇത് വാസ്തവത്തിൽ നമുക്കറിയാം എത്ര വെളിപാട് പുസ്തകം അതിന്റെ അവസാന ഭാഗമാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ക്രിസ്തു രണ്ടാമത് വരുന്നു എന്നുള്ള ഒരു ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്ന കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും കുടിക്കത്തവനും ആദ്യം അന്തവുമാകുന്നു. ഞാൻ ആദ്യമാകുന്നു, അന്തമാകുന്നു. അപ്പൊ ആദ്യം നമ്മൾ കണ്ട ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു ക്രിസ്തു ആദ്യം ദൈവം ആകാശം ഉണ്ടാക്കി പണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വചനം. അതുമുതൽ ഈ വായിക്കുന്ന ഭാഗം വരെ വെളിപാട് പുസ്തകത്തിൽ അവസാനമാണ്, വേദപുസ്തക അവസാന ധ്യേയമാണ്. അവിടെ വരെ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അവിടെ ആരംഭിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ക്രിസ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് പഠിപ്പിക്കുക. അപ്പം നമ്മുടെ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഇതാണ്, ആദ്യത്തെ കാരണം ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടത്. അപ്പൊ ആദ്യം മുതലുള്ളത് എന്നുള്ളത് ഞാനെന്തര എങ്ങനെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാര്യം ശരിയാ, ആദ്യം മുതലുള്ളതെന്ന് പറഞ്ഞ ഒറ്റ വാക്യങ്ങളുള്ളെങ്കിലും ഒറ്റ പദമേ ഉള്ളെങ്കിലും ആ പദത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ക്രിസ്തു, ആ ഒരു യാഥാർത്ഥ്യം, ആ അതിന്റെ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അന്നും ഇന്നും എന്ന് നിലനിൽക്കണം. അവൻ പരിപൂർണമായ ദൈവമാണ്, ക്രിസ്തു പരിപൂർണമായിട്ടുള്ള ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ പണ്ടേ അവൻ, കാരണം ദൈവത്തിന് ഒരു ആരംഭമില്ലല്ലോ. അപ്പൊ നമുക്ക് ക്രിസ്തു അത്ര അടിസ്ഥാനമുള്ളവനാണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വിശ്വാസത്തിൽ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ വളരെ ശക്തമായിട്ട് ഈ ഒരു യാഥാർത്ഥ്യം ഉറപ്പിച്ചു പറയുന്നതും. യോഹന്നാൻ ശ്ലീഹ മാത്രമൊന്നുമല്ല, പൗലോസ് ശ്ലീഹ ആണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്മാരാണെങ്കിലും അവരൊക്കെയും ആ ക്രിസ്തുവിന്റെ ക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ അവൻ ഭാവിയിൽ വരാൻ പോകുന്ന ദൈവമാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ പ്രവാചകന്മാരൊക്കെ ഉറച്ചു നിന്നത് ആ ഒരു യാഥാർത്ഥ്യത്തെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട്. ഇത് രണ്ടാമതായിട്ട് നമ്മള് മനസ്സിലാക്കുന്ന ഒരു സംഗതി, ആദ്യം മുതലുള്ളതും നമ്മൾ ഒരു യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നു. ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ നൊത്തതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ക്രിസ്തു ആദ്യം മുതലേ ഉള്ളവനാണെന്നുള്ളത്. പക്ഷെ ക്രിസ്തു ആദ്യം മുതലേ ഉള്ളവനാണെന്ന് ഇവര് പറയണമെങ്കിൽ അവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? അവർക്കത് പറയാൻ കഴിയണമെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ രാജേഷ് അല്ലേ, നിങ്ങൾ എന്നെ പറ്റി വിശദീകരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്നെ വിശദീകരിച്ച രാജകൃഷ്ണൻ എന്നൊരു വ്യക്തിയെ പറ്റി ഉദാഹരണം പറഞ്ഞു കൊള്ളുന്നുണ്ട്. ഞാൻ വലിയ ആളാണെന്ന് പറയാനൊന്നുമില്ല. എന്നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അധികം കാര്യം നടക്കില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് പരിപൂർണമായിട്ട് അറിയണമെങ്കിൽ എന്റെ വീട്ടിലുള്ളവരെ അറിയത്തുള്ളൂ, കാരണം എന്റെ പറഞ്ഞു തൊഴിലവർക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ. അല്ലെങ്കിൽ ഞാൻ എന്റെ ഇടവർക്കാർക്കായിരിക്കും അല്ലേ, അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതാണ്, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നത് അവരുമായിട്ട് പരിപൂർണമായിട്ട് ഇടപഴകുമ്പോഴാണ്. അപ്പൊ ഈ ശിഷ്യന്മാരൊക്കെ ഈ ക്രിസ്തു ദൈവമാണ് പണ്ടെന്നുള്ളവനാണ് പുരാതനമായുള്ളവൻ എന്നൊക്കെ പറയുന്നത് ഒരു കഥ എഴുതുന്ന പോലെ അവർക്ക് ഊഹാപോഹമായിട്ട് എഴുതിയല്ല, അവർക്ക് ഊഹാപോഹമായിട്ട് എഴുതിയതല്ല, അവര് പരിപൂർണമായിട്ട് കണ്ട് മനസ്സിലാക്കിയെന്നുള്ളതാണ് അവര് പരിപൂർണമായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന് കേൾക്കണം, രണ്ട് കാണണം, മൂന്ന് തൊടണം അല്ലെ. ഹിയർ ടു സീ ആൻഡ് ടച്ച്, ഇത് മൂന്നുമാണ് എല്ലാ ഏത് നമുക്ക് സയൻസിൽ ഏത് കാര്യത്തിൽ തെളിയിക്കാൻ പറ്റുന്നത്. ഒരു ഒരു സംഗതിയെ അത് തെളിയിക്കുന്നത് എങ്ങനെയാണ്, അതിന് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട അടുത്ത ഇത് മൂന്നുമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിനെ പൂർണ്ണതയോടുകൂടി 100% ഒന്ന് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം ഇത് ഒന്ന് കേൾക്കുക, കാണുക, തൊടുക, ഇത് മൂന്നുമാണ് പരിപൂർണമായിട്ട് ഒന്നിനെ ശരിക്കും അറിയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ ശിഷ്യന്മാര് നിങ്ങൾ എഴുതാൻ കാരണം അതിന് അതിന്റെ ആ പ്രാധാന്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശദീകരിച്ചത് പറയുന്നത്. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ദൈവമാണെന്നുള്ള കാര്യം ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു എന്നാ അവര് പറയുന്നത്, ഞങ്ങൾ തൊട്ടു എന്നാ പറയുന്നത്. അപ്പൊ അത്രമാത്രം ഉറപ്പുണ്ടെന്നുള്ളത്, ആ ഉറപ്പിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. വെറുതെ ഒരു ആരോ പറഞ്ഞു കേട്ട് കഥ വായിക്കുന്ന, നമ്മളിപ്പോ വേദവസം വായിക്കുന്നത് പോലെ അല്ല, നമ്മൾ വേദവസം വായിക്കുന്നത് പോലെ അല്ല അവര് എഴുതിയത്. അവരെഴുതിയത് പരിപൂർണമായിട്ട് അത് കണ്ടു മനസ്സിലാക്കി പുറത്തറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഒത്തിരി അവര് എന്താണ്, അവര് സാക്ഷികളായിട്ട് ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ സാക്ഷികളാണെന്ന് തെളിയിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മള് ആ ഒരു ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യം നമ്മൾ കണ്ടത് ക്രിസ്തു ദൈവമാണെന്ന് അവര് ഇവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ്. അവരെങ്ങനെ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ അതിന് പൂർണ്ണതയുള്ളൂ. അപ്പൊ കേട്ടു, കണ്ടു, തൊടുക, ഇത് മൂന്നുമാണ് ഒരു വ്യക്തിയെ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്കറിയാവുന്ന കാര്യം. പക്ഷെ അത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:1. അവിടെ വായിക്കുമ്പോൾ സ്ത്രീമാരായ തിയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും സൂചിച്ചിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇത് ലൂക്കോസിന്റെ സുവിശേഷം ക്രിസ്തുവിനെ പറ്റിയുള്ള ലൂക്കോസ് ക്രിസ്തുവിനെ പറ്റി നമുക്കറിയാം. ലൂക്കോസ് ശിഷ്യനല്ലായിരുന്നു, ഒരു എവെങ്കിലിസ്റ്റനാണ്. അദ്ദേഹം ഇത് എഴുതുമ്പോൾ പറയുന്നത് പരിപൂർണമായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയുമുള്ളതുമായ വചനത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിക്കുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ഞാൻ പലരും തിരിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. അതൊരു, അതായത് ആ ഒരു യാഥാർത്ഥ്യം തിയോഫിലോസ് പറയുന്നത് അന്നൊക്കെ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു ആത്മീയനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി കൊടുക്കാനും അതിൽ കൂടി ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണമാണ് ലൂക്കോസ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്യത്തിന്റെ പ്രസക്തി അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24:46 വാക്യം, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവോദരവും ഈർത്തേവൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം നിങ്ങൾ എഴുതിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. ഇത് ഈ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമാണ്. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷികൾ നടന്നു എന്ന് കർത്താവ് തന്നെ അവരോട് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:46. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഏറുപ്രേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഇത് കർത്താവ് അവരോട് പറയുകയാണ്. ഇതെപ്പോഴാ സംഭവം നോക്കിയാൽ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈ ക്ലയോപ്പാവ് സ്നേഹിതനും കർത്താവിനെ ഉയർത്തെഴുന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പോകുമ്പോഴും കർത്താവ് അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു. അവരുടെ രാത്രിയിൽ അന്തിയിറങ്ങാൻ പത്രത്തിൽ പോകുന്നു. അവർ കർത്താവ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവർ ദുർബോധിച്ച കർത്താവിൽ ഞങ്ങളോട് താമസിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഷ്ടം കഴിക്കാൻ നേരം കർത്താവ് അപ്പം നുറുക്കി അവർ കുടുംബം കണ്ണു തോന്നുന്നു. കണ്ണു നോക്കിയാൽ കർത്താവ് മനസ്സിലായി. അവര് ഉടനെ കർത്താവ് അപ്രത്യക്ഷമാകുന്നു. എന്നിട്ട് ഈ സംഭവം അവര് ശിഷ്യന്മാരെ പോയി അറിയിക്കുന്നു. ശിഷ്യന്മാർ ഈ സംഭവവുമായി നിങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവോട്ട മധ്യത്തിൽ പ്രത്യക്ഷനായി. ഈ ക്ലയോപ്പാവും സ്നേഹിതനും 12 ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ക്രിസ്തു പ്രത്യക്ഷനായിട്ട് ക്രിസ്തു അവരെ ഭരവേൽപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട സാക്ഷികളാണെന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 1:21. ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 1:21.
കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മൾ വിശ്വ ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ പുരുഷൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരുന്നു.
അങ്ങനെ അവർ
ഇന്ന് മറുപേരുള്ള ബർഷാബ എന്ന യോസഫ് മത്തിയാസ് എന്ന രണ്ടു പേരെ നിർത്തി.
അപ്പൊ അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശിഷ്യന്മാര് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തി നമുക്ക് എന്താണെന്നറിയാം, ശിഷ്യന്മാര് കർത്താവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയും കർത്താവ് ക്രിസ്തുവാണെന്ന് ക്രിസ്തു ദൈവമാണെന്നുള്ള പരിപൂർണ കാര്യങ്ങളെ പറ്റി പ്രസംഗിക്കാനായിട്ട് സുവിശേഷത്തിന് വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ പലരെ പല സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് അയക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 12 നമുക്കറിയാവുന്നില്ല, യൂദായ്ക്ക് പകരം ഒരാളെ തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആള് പരിപൂർണമായി ഈ 11 ശിഷ്യന്മാരെ പോലെ തന്നെ ക്രിസ്തുവിനെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥലത്ത് സുവിശേഷം പറയുമ്പോൾ ആ നമുക്കറിയാം നമ്മുടെ ഭാരതത്തില് ക്രിസ്തുവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം ശക്തമായിട്ട് വളരാൻ കാരണമല്ല. തീർച്ചയായിട്ടും പത്രമാസികളുടെ രക്ഷിപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇപ്പൊ പല ആളുകളൊക്കെ ലേഖന എഴുതി പുസ്തകങ്ങൾ ചെയ്തതാണ്ട് പത്രമാസിക വന്നില്ലെന്ന് എഴുതില്ലെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആളുകൾ കാരണം ഇഷ്ടപോലെ തെളിവുകളുണ്ട് അദ്ദേഹം വന്ന കാര്യം. ഇത് പിന്നെ അങ്ങനെ ഇവിടെ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കാനായിട്ട് പലരും ചെയ്യുന്ന എന്തുകൊണ്ടാകട്ടെ, അങ്ങനെ ഒരു വ്യക്തി കർത്താവിനെ കൊത്തു മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇവിടെ ഒന്ന് സൂചിച്ചത് അറിയിച്ചതുകൊണ്ടല്ലേ കഷ്ടമായ, കാരണം മറ്റൊരു സംസ്കാരത്തിൽ നിന്നും ഒരു പുതിയ ക്രിസ്തുവിന്റെ സംസ്കാരം രൂപപ്പെട്ടു വന്നത്. അത് ഇവിടെ എത്തിച്ചേർന്നുള്ളതാ അല്ലെ, ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു കൂട്ടായ്മ, ചെറിയ കേരളം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നോക്കിയ ഒരു കടുകോണി പോലുള്ള ഒരു സ്ഥലം പോലും അല്ല. പക്ഷെ അവിടെ നിന്ന ഒരു സംഗതി ഇത്രത്തോളം പല സ്ഥലത്തിലും അത് നമ്മുടെ ഓർത്തം മാത്രമൊന്നുമല്ല, മറ്റേ സ്ഥലസഥകളുണ്ടല്ലോ. അതന്നെ മർത്തമാസത്തിലേക്കായി വിശ്വസിക്കുന്നവരാ. ഇത്രമാത്രം അത് വളരെ സംഭരിക്കാൻ കാരണമല്ല. അങ്ങനെ പറഞ്ഞ് സംഭരിക്കും ചുമ്മാ ഒന്നും അങ്ങനെ സംഭരിക്കത്തില്ല. ചുമ്മാതൊക്കെ ആണെങ്കിൽ എന്നെ അതില്ലാതായി പോയത്. അതിന്റെ പിന്നിൽ പരിപൂർണമായിട്ട് ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പം അപ്പൊ അങ്ങനെ അതുണ്ടായി വരണമെങ്കിൽ എന്തുണ്ടാവണം, ക്രിസ്തുവിനെ തൊട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തികൾ വന്ന് പറയണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളോട് താമസിച്ച ഒരാളെ മറ്റൊരാളെ പറ്റി വിശദീകരിക്കുന്നതും കേട്ടറിവ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് തൊട്ട് കേട്ടറിഞ്ഞ ഒരു വ്യക്തിയും വെറും കേട്ടറിവ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം തൊട്ടറിയുന്ന തന്നെ ആൾക്കാരുണ്ടാവണം എന്നുള്ള നിർബന്ധം അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ആ ചുമതലപ്പെടുത്തുകയും. അപ്പം ഇവിടെ പറയാനായിട്ട് പറയുന്ന ഒറ്റ വാക്യം നിർത്താനാണ്, ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരണം എന്നുള്ള, നേരിട്ടുള്ള സാക്ഷിയായി തീരണം, എന്നിട്ട് വേണം ഈ പ്രവർത്തി ചെയ്യുക. കാരണം ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. അങ്ങനെ പോകുമ്പോൾ ആ ഉദ്ദേശത്തോടെ വേണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5 നമ്മൾ വായിക്കുമ്പോൾ 5:21, അതിന് 10 ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാണല്ലോ, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെയും ഉയർപ്പിച്ചു, രക്ഷിതാവായും തന്റെ വലങ്കാരിയായി വിവർത്തിയിരിക്കുന്നു. ഈ വസ്തുത ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാരണം ഞങ്ങളിതിന് സാക്ഷികളാണെന്നുള്ള നമ്മൾ ചിന്തിച്ചു വരുന്നതാണല്ലോ, ശിഷ്യന്മാര് ഇതിന് സാക്ഷികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. വേദവസ്തുതൽ കൂടി നമ്മൾ മനസ്സിലാക്കുക, നമ്മളും ഇത് ഈ പഠനങ്ങളിൽ കൂടി അതാണ് തിരിച്ചറിയുന്നത്. എന്താ തിരിച്ചറിയുന്നത്, ഈ ശിഷ്യന്മാരെ ഈ വേദവസ്തുതം വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ ഊഹാപോഹം പറയുന്നതല്ല, അവർ ശരിക്കും കർത്താവിന്റെ പ്രസംഗത്തിന് കൂടെ നടന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അല്ലെ നമുക്ക് തോന്നുന്നുണ്ടോ ഒരു സാധാരണ മനുഷ്യന് ഒരു 10-12 പേരെ ഇങ്ങനെ കബളിപ്പിക്കാൻ പറ്റുന്നുള്ളത്? ഒരിക്കലും സാധിക്കുകയില്ല. മാത്രമല്ല ഇത്രയും അങ്ങനൊരു ഒരു കള്ളക്രമോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം അല്ലായിരുന്നെങ്കിൽ അങ്ങനൊന്നും ഇത്ര ആളുകളെ അങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരണം പറ്റത്തൊന്നുമില്ല. അല്ലെങ്കിൽ 12 അങ്ങനൊന്നും ഒരു കബളതയ്ക്ക് കൂടെ നിൽക്കണമൊന്നുമില്ല. പക്ഷെ ഇത് പരിപൂർണമായിട്ട് അവർ ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ് അവർ പരിപൂർണ ദൈവമാണെന്നുള്ളത് 100% അവരുടെ ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ഉറപ്പിന്റെ അടുത്ത്. അല്ലെ നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 12 ഒരു വെറും ഒരു മനുഷ്യന് വേണ്ടി നാട്ടുകാർ തള്ളിക്കൊന്ന് കുറിച്ച് തോന്നിയ ഒരു മനുഷ്യന് വേണ്ടി മരിക്കാതിരുന്നുവെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇറാഖിലെ അല്ലെ എത്ര ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാര് ഈ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും മരിക്കുന്നു. എത്ര ക്രൂരമായ മരണമാണ്, നമുക്ക് ഭാവനയെ പോലും കാണാൻ പറ്റാത്ത വിധത്തില്. എന്തുകൊണ്ട് അവർ മരിക്കാൻ ഒരുങ്ങുന്നത്? ആർക്കു വേണ്ടി അവർ മരിക്കാൻ ഒരുങ്ങുന്നത്? ക്രിസ്തുവിന് വേണ്ടിയാ. കാരണം ക്രിസ്തു എന്ന് പറയുന്ന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആണെങ്കിലും ഇന്നും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു എരിയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കത്തുന്നത് കൊണ്ടാണല്ലോ ഈ സോക്കിന്റെ മുന്നിലും വാളിന്റെ മുന്നിലും അവർ പടരാത്തത്. ചിലപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാല് നമ്മളെന്ത് ചെയ്യുമായിരുന്നു? ചിലപ്പോ തോന്നുന്നു വിശ്വാസത്തിലേക്ക് പോകാതിരിക്കും, എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസരം വരുമ്പോഴും നമ്മളിലും നാം അറിയാത്ത ക്രിസ്തുവിന്റെ ഒരു 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 ശക്തി നമ്മളില് അത് ആഴമായിട്ട് പ്രകാശിക്കുന്ന യാതൊരു സംശയവും ചില നമ്മൾ ശരി നമുക്ക് നിന്നാല് നമ്മൾ അതിനെ അതിജീവിക്കും. കാരണം അന്നേരം പ്രവർത്തിക്കുന്നത് നമ്മളല്ല, നമ്മളിൽ ഉള്ളിലുള്ള ക്രിസ്തു പൗലോസിലേക്ക് പറയുന്നത് പോലെ ആ ക്രിസ്തു നമ്മളെ വഴി നടത്തുന്ന അതിന്റെ ബോധ്യം. അതുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു ക്രൂരമായ പീഡനയുടെ മുമ്പിൽ എടുത്തു നീട്ടി വെച്ച് തീർക്കാണ്ട് കഴിഞ്ഞത്. അത്രമാത്രം ക്രിസ്തു അവരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 12 ശിഷ്യന്മാരിലും ആ ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് പത്രോസ്ലീനായ പരിക്ക് കൊല്ലാൻ നേരം എന്താ പറഞ്ഞത്, പണ്ടൊക്കെ വിശ്വാസത്തിൽ ഓടിപ്പോയവനാ പല പ്രാവശ്യം, പക്ഷെ തൊട്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് കണ്ട ശേഷം തൊട്ട് അവസാനം പരിശുദ്ധാത്മാവ് അറിഞ്ഞപ്പോഴ് എന്നെ ക്രൂശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ യേശുവിനെ ക്രൂശിച്ച പോലെ ക്രൂശിക്കരുത്, അതിനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കാൻ പ്രസ്തുതയെ പറഞ്ഞു. അത് പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഹൃദയത്തിൽ ഉള്ളിൽ നിൽക്കുന്ന ക്രിസ്തു എന്ന അണയാത്ത സത്യമാണ്, ആ ദൈവം ഹൃദയത്തിൽ ചോക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു യാഥ, അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്നുള്ള ഒരു ഉറപ്പ് അവർ നൽകുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തല പൗലോസ് 10:38 വാക്യം നമ്മൾ വായിക്കുമ്പോഴും നസറായ യേശുവിനെ ഒന്ന് വായിച്ച അപ്പോസ്തല പൗലോസ് 10:38
ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം അവനോടുകൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും സാധ്യത ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ മൂന്നാം നാളിൽ നിർത്തിച്ചു. സകല
ജനത്തിനും കാരണം ഇത് പത്രോസിലേക്ക് ആരാണ് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ യഹൂദന്മാരും റോമം ഭടന്മാരും ഒക്കെ അവരെ ഇങ്ങനെ കുറ്റം വിധിക്കുകയും ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അവരെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രസംഗം നടക്കുന്നത്. നസറന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാൽ അഭിഷേകം ചെയ്തും ദൈവം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് അവർ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നതല്ലോ. യഹൂദ്യ ദേശത്തും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. യഹൂദ്യ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനവർ മനസ്സിലാൽ തൂക്കിക്കൊന്നു. ദൈവമാനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ശക്തമായിട്ട് ഉറപ്പോടെ അല്ലെ പാറയുടെ ഉറപ്പുപോലെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ തക്കവണ്ണം മടിയില്ലാതെ അവര് അത് കാണിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ പ്രവൃത്തി 13:30 വാക്യം നമ്മൾ വായിക്കുമ്പോഴും അപ്പോസ്തലൻ പ്രവൃത്തി 13:30 ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. അപ്പൊ നമുക്കറിയാമല്ലോ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അവൻ 500 പരം ആളുകൾക്ക് പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 500 പരം ആളുകൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യക്ഷനായി എന്നാണ് ഈ നമ്മൾ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അതും അവർ പറയുകയാണ് ഇത്രയും പേർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിന്നെ പ്രത്യക്ഷപ്പെട്ടു, അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. നിങ്ങൾ വാസ്തവല്ല ഇത്രയും ആളുകളും അവനെ മനസ്സിലാക്കി എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ 1 പത്രോസ് 5:1 നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കുട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കർത്താനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇത് പത്രോസിലേക്ക് അത്രയും പറയുകയാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കർത്താനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പം ക്രിസ്തുവിന്റെ ആറത്തെ പറ്റി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ പറ്റി പത്രോസിലിക വീണ്ടും മറ്റൊരു സ്ഥലത്ത് 1 പത്രോസ് 5:1 അതുപോലെ തന്നെ 2 പത്രോസ് 1:16 ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടുണ്ട്. 2 പത്രോസ് 1:16 വളരെ വളരെ ഉറപ്പോടുകൂടിയാണ് വീണ്ടും പത്രോസ് ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ചുമ്മാ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി അത്രേ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി അത്രേ വളരെ ഉറപ്പോടുകൂടി വീണ്ടും ആ പത്രോസിലേക്ക് അവിടെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ വാക്യങ്ങൾ തന്നെ അതിന്റെ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് പതിനേഴാം വാക്യം, ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം, അവൻ എന്റെ പ്രിയ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവക ഞാൻ പ്രഭാവിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിന്റെ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൻ അവന് മാനവും തേജസ്സും ലഭിച്ചു. അവൻ ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം, നമുക്കറിയാം എവിടെയാണുള്ളത് അല്ലേ. ഇവനൊക്കെ പ്രിയത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് താബോർമലയുടെ മുകളിൽ വെച്ച് തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും പത്രത്തിൽ തിരിച്ചറിഞ്ഞ് നമുക്കറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് മൂന്ന് കൂടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് വളരെ ശക്തിയോടുകൂടി പത്രത്തിലിക അവിടെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെ മനസ്സിലുള്ള രണ്ട് ആശയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട നാല് കാര്യം ചെയ്തത്. ഒന്ന്, അവൻ ആദിയിലുള്ളവനായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. രണ്ട്, ശിഷ്യന്മാര് ക്രിസ്തു ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തിന് സാക്ഷികളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചേക്കാം. ക്രിസ്തു ജീവന്റെ ഉത്ഭവം ക്രിസ്തുവാണെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതല്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ കൈപ്പറ്റതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി, ക്രിസ്തു ജീവനാകുന്നു. നമ്മള് ഒത്തിരി ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോഴല്ലേ, ദൈവമാണ് ജീവൻ കൊടുക്കുന്നത്, യഹോവയ ദൈവം നേരത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളതിലേക്കായിരുന്നു വരുന്നത്. അപ്പൊ ജീവൻ കൊടുക്കുന്നത് മണ്ണിന് ക്രിസ്തു ദൈവനന്ദ ഊതിയതോടുകൂടി അവർ ജീവൻ ലഭിക്കുന്നു. പല സ്ഥലങ്ങളിൽ ക്രിസ്തു ജീവനാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാലാം വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് ഓഫ് ഫോർ, ക്രിസ്തു ജ്വലിക്കുന്ന ജീവൻ. രണ്ട്, സെയിന്റ് ജോൺ ചാപ്റ്റർ 10 വേഴ്സ് ഓഫ് 10, യോഹൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്താം വാക്യം, ക്രിസ്തു സമൃദ്ധിയായ ജീവൻ, ക്രിസ്തു സമൃദ്ധിയായിട്ടുള്ള ജീവൻ. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം 25 വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് ഓഫ് 25, ക്രിസ്തു മരിച്ചവർക്ക് നൽകുന്ന ജീവൻ, മരിച്ചവർ ഉയർപ്പിക്കുന്ന ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം, വിശുദ്ധ യോഹന്നാൻ 14:6, 14:6, ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്നു, ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകുന്നു. 2 തിമോത്തി 1:10, 2 തിമോത്തിയോസ് 1 അധ്യായത്തിന്റെ 10 വാക്യം, ക്രിസ്തു മരണത്തെ നീക്കുന്ന ജീവനാകുന്നു. 1 യോഹന്നാൻ 5:21, 1 ജോൺ 5:21, ക്രിസ്തു ജീവന്റെ ഏക ആധാരമാകുന്നു, ക്രിസ്തു ജീവന്റെ ഏക ആധാരമാകുന്നു. പിന്നീട് 1 യോഹന്നാൻ 5:12, 1 ജോൺ 5:12, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, ക്രിസ്തു ഉള്ളവർക്ക് ജീവനുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് ജീവനില്ല. അപ്പൊ ക്രിസ്തു ജീവനാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ ശക്തമായിട്ട് ഇവർ തന്നെ പറയുന്നു, ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവൻ, ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി, ജീവൻ പ്രത്യക്ഷമായി. ക്രിസ്തുവിന് അവർ കൊടുക്കുന്ന മൂന്നാമതൊരു വാക്യാണ് ജീവൻ, ക്രിസ്തു ജീവനാണ്, അത് പ്രത്യക്ഷനായി. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കും, ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. അപ്പൊ ക്രിസ്തു നിത്യജീവനാണ്, നിത്യജീവൻ നൽകുന്നവനാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതൊരു സമയം അക്രമിച്ചു തോന്നും. ഒന്ന് രണ്ട് കാര്യം കൂടി ചിന്തിക്കണം എന്ന് വിചാരിച്ചത്, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്നുള്ള, ജവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് എന്നുള്ള ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് പറയിക്കുന്നു, ക്രിസ്തുവിൽ കൂട്ടാക്കാൻ ചിന്തിക്കാം. നമ്മുടെ രണ്ട് മൂന്നാല് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചു, മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ക്രിസ്തു ആദ്യ മുതലുള്ളവനാണെന്നുള്ള യാഥാർത്ഥ്യം യോഹന്നാൻ ലോകത്തിന്റെ മുമ്പാകെ വയ്ക്കുന്ന ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് പറയുന്നു, ഞങ്ങൾ സ്വന്തം കണ്ണും കൊണ്ട് കണ്ടതും ഞങ്ങൾ കേട്ടതും കണ്ടതും തൊട്ടതുമായ വ്യക്തിയാണ് ക്രിസ്തു, ഞങ്ങൾ അതിന് സാക്ഷികൾ. അപ്പം അവരുടെ ആ സാക്ഷിത്വം, ക്രിസ്തു ദൈവമാണെന്നുള്ള തിരിച്ചറിവ്, ആ സാക്ഷിത്വം ലോകത്തിന്റെ മുമ്പാകെ വയ്ക്കുന്നു. മൂന്നാമതായിട്ട്, ക്രിസ്തു എന്താണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചത്, അവൻ ജീവനാണ്, ക്രിസ്തു ജീവനാണ്, ജീവന്റെ ഉത്ഭവമാണ്, ജീവൻ ഉണ്ടായതേ അവനിൽ നിന്നാണ്. അതായത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്ന് ആശയങ്ങൾ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുകയുണ്ടായി. എനിക്കറിയാം കുറച്ച് സമയം എടുക്കും എന്നറിയാം ഈ ചെറിയ മൂന്നാല് വാക്യം. പക്ഷെ ഇത് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിന്റെ പ്രസക്തിയോട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന എന്താണെന്നുള്ളൊരു ഒരു വെളിച്ചം നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ ചുമ്മാ വായിച്ചു പോയിട്ട് ഒരു കാര്യം പറയാമെന്നുള്ളതല്ല, മികവും നല്ല അടുത്ത കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആകാശത്തിന്റെ പ്രശ്നത്തോട് തീരുന്നതാണ്. ഇത് ആദ്യത്തെ ഭാഗത്ത് ഇച്ചിരി പ്രാധാന്യം അറിയിക്കുന്നതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ചാൽ വെച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും എഴുതാൻ പറ്റി കാരണം ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നീട് അത് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇമെയിൽ ഐ ഡി അറിയാം, അല്ലെങ്കിൽ ശാന്തമാരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ജിജിയോട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തരും. ഏത് സംശയം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ദയവായി ചോദിക്കണം, കാരണം സംശയം ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്കത് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അറിയാമെന്നുള്ളത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അന്വേഷിച്ച് പറഞ്ഞു തരാം. ഏതൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വളരെ താല്പര്യമായി നിങ്ങൾ അപേക്ഷിക്കുകയാണ്, നിങ്ങളത് അത് അത് അറിയിക്കണം. നിങ്ങൾ അത് കൂടുതൽ ചിന്തിക്കാൻ പഠിക്കാൻ അത് എളുപ്പമായിരിക്കും. ഏതായാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ എന്റെ സഹോദരികളും നിന്നെ അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ?
അച്ഛൻ, ഏതോ ഇത്രയും ഇത്ര ഭംഗിയായിട്ട് പഠിപ്പിച്ചതിന് വേണ്ടി ഞങ്ങൾ, ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അത് ഇത്ര ഭംഗിയായിട്ട് അച്ഛൻ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. അതുപോലെ കേട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, എന്റെ ഇമെയിലിൽ അറിയിക്കുക. അത് അച്ഛനെ ഞാൻ അറിയിക്കുന്നതായിരിക്കും, സംശയങ്ങൾ തീർത്തു തരും. അതുപോലെ നാളെ നമുക്ക് പി സി ഗ്രഹത്തിന്റെ ക്ലാസ് ആയിരിക്കും. അന്നമ്മയൻ ഫാസ്റ്റ് അതിനകത്ത് മറുഭാഷയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് ശിശുസ്നാനമാണ് നാളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്നും കേറിയവര് മറ്റുള്ളവരെ കൂടെ അറിയിക്കുക എന്നുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച ബീനാക്ക് പ്രത്യേകം നന്ദി.
അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് മറുഭാഷ പറ്റിയൊക്കെ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ എനിക്കൊന്ന് വെബ്സൈറ്റിലുള്ള റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെങ്കിലും അത് ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം അച്ഛൻ വളരെ വ്യക്തമായിട്ട് അതിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് പ്രയോജനപ്പെടണം. അപ്പൊ ആരെങ്കിലും നിങ്ങൾ കയറിയില്ലെങ്കിൽ അവർക്ക് ആ വെബ്സൈറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ക്രമമല്ല, നമുക്കത് പറഞ്ഞ് പ്രസരിപ്പിക്കാൻ പറ്റത്തില്ലായിരിക്കാം, നമ്മളൊക്കെ ഇത്രയെങ്കിലും ഉള്ളൂ. പക്ഷെ അത് കേൾക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ അവരത് അന്വേഷിച്ച് അത് കണ്ടെത്തിക്കൊള്ളാനുള്ള കാര്യങ്ങളോട് നിങ്ങൾ അവരെ കേൾക്കുന്നവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാലും നമ്മുടെ ദിനത്തിൽ സുവിശേഷമാണല്ലോ, നമ്മുടെ ചുമതലയാണ്. അത് നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങളും അറിയിക്കുന്നു. അതാണ് പ്രാർത്ഥിച്ച് തരിക. അതേപോലെ പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ മറച്ചോളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. ദൈവം ഞങ്ങളെല്ലാവരുടെ മേലും സ്കൂളുകളുടെ മേലും പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന ക്ലാസ്സിന്റെ ദൈവമേ അങ്ങേ കൂടുതൽ അടുത്തറിയിട്ട കോർണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ മക്കളാണ് ഞങ്ങൾ എല്ലാവരുടെ മേലും. ഞങ്ങളൊക്കെ ആത്മീയ അറിവിന്റെ മേലും പ്രസ്ഥാനത്തിന്റെ മേലും നയിക്കുന്നവരുടെ മേലും സഭയുടെ മേലും നിങ്ങൾ പോയി കൊണ്ടായിരിക്കണമേ. ആമേൻ.